Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താ മലരുകൾ. ജൂൺ മാസം യേശുവിന്റെ തിരുഹൃദയത്തിന് നമ്മെ പ്രതിഷ്ഠിക്കുന്ന കാലമായതിനാൽ യേശുവിന്റെ തിരുഹൃദയ ഭക്തിയെയും യേശുവിന്റെ തിരുഹൃദയ പ്രതിഷ്ഠാ പാരമ്പര്യത്തെയും സ്മരിക്കുന്ന വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്. പരിശുദ്ധ മറിയത്തിന് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട മെയ് മാസത്തിന് ശേഷം ഇതാ നാം ജൂൺ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജപമാലയർപ്പിച്ചും പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിന് പുതിയ ഒരു ഉണർവ് നേടിയിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു ക്ഷണമാണ് തന്റെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉറപ്പിക്കുവാനും ആ തിരുഹൃദയ സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുവാനും. ഇന്ന് ലോകം മുഴുവൻ യുദ്ധങ്ങളുടെയും അക്രമങ്ങളുടെയും വെല്ലുവിളികളുടെയും മാത്സര്യത്തിന്റെയും സംഘർഷങ്ങളുടെയുമൊക്കെ പിരിമുറുക്കത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ സ്വീകരണത്തിലും ദാനത്തിലും ഇന്ന് ഏറെ ഭംഗം വന്നുകൊണ്ടിരിക്കുന്നു. സ്നേഹം നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ തങ്ങളുടെ ആവശ്യാനുസരണം ആകർഷിക്കുകയും എന്നാൽ ആത്മാർത്ഥത ഒട്ടും ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന ഒരു മായിക ലോകം നമുക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൽ തെല്ലും സംശയമില്ല. ഈയൊരു സാഹചര്യത്തിൽ മനുഷ്യജീവിതത്തിന് ഏറെ ആശ്വാസവും സന്തോഷവും പകരുന്നതാണ് യേശുവിന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി. ക്രൈസ്തവ കുടുംബങ്ങളിൽ പാരമ്പര്യമായി അർപ്പിക്കപ്പെട്ടിരുന്ന യേശുവിന്റെ തിരുഹൃദയ പ്രതിഷ്ഠ ഇത്തരുണത്തിൽ സ്മരിക്കപ്പെടേണ്ടത് ഏറെ ആവശ്യമാണ്. ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ തിരുഹൃദയ വണക്കമാസത്തിന്റെ അവസരത്തിൽ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്: തന്റെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ ക്രിസ്തുവിന്റെ തിരുഹൃദയത്തോടുള്ള ആഴമായ സ്നേഹം രൂപപ്പെട്ടത് യേശുവെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന മുത്തശ്ശി പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യേശുവെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന കുഞ്ഞു പ്രാർത്ഥന ഓരോ വിശ്വാസിയും പലവട്ടം ഉരുവിടുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ഏവരെയും ആഹ്വാനം ചെയ്തു. ദൈവശാസ്ത്രമോ ആധുനിക ശാസ്ത്രത്തിന്റെ നൈപുണ്യമോ ഒന്നുമില്ലാത്ത നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു തിരുഹൃദയത്തിന്റെ സ്നേഹശാസ്ത്രം. അത് വരും തലമുറകളിലേക്കും അവർ കൈമാറി. ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപത്തിന് മുൻപിൽ കൈകൂപ്പി പ്രാർത്ഥനാപൂർവം നിന്നാണ് ക്രൈസ്തവ കുടുംബത്തിലെ ഓരോ ശിശുവും വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളരുവാൻ തുടങ്ങുന്നത്. ഓരോ വർഷവും തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി നമ്മുടെ കുടുംബങ്ങളെ, സമൂഹങ്ങളെ, വ്യക്തികളെ, നമ്മുടെ സുഹൃത്തുക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നാം സമർപ്പിക്കാറുണ്ട്. അതുവഴി തിരുഹൃദയനാഥന്റെ സംരക്ഷണം മറ്റെന്തിനേക്കാളും വലുതായി നാം പ്രഘോഷിക്കുന്നു. നമ്മുടെ തോൽവികളുടെയും ഇടർച്ചകളുടെയും നൊമ്പരങ്ങളുടെയും ദിനങ്ങളിൽ സ്നേഹത്തിന്റെ ചൂടുപകരുന്ന സ്രോതസ്സാണ് ക്രിസ്തുവിന്റെ തിരുഹൃദയം എന്നതിന് ക്രൈസ്തവരുടെ ജീവിതങ്ങൾ തന്നെയാണ് സാക്ഷി. യേശുവിന്റെ സ്നേഹത്തെ കേവലം ചില വാക്കുകളിൽ ഒതുക്കി നിർത്തുവാൻ സാധിക്കുകയില്ല. ഇത് ഭൂതകാലത്തിൽ അവസാനിച്ച ഒരു സ്നേഹമല്ല, മറിച്ച് സ്നേഹിച്ചതിന്റെ അനുഭവങ്ങൾ 2025 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും സജീവമായി ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും നിലനിൽക്കുന്നതിനാലാണ് തിരുഹൃദയ ഭക്തി ഏറെ സജീവമായി നമ്മുടെ സമൂഹങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് 1000 തവണ പറയുകയും എന്നാൽ 1 തവണ പോലും അത് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത അന്തരീക്ഷത്തിൽ വാക്മയ ചിത്രങ്ങളുടെ ആഡംബരം കൂടാതെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ ഒരേയൊരു വചനം ഇതാണ്: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത്. 1673 ഡിസംബർ മാസം 27 1675 ജൂൺ മാസം 18 ഫ്രഞ്ച് സന്യാസിനിയായിരുന്ന മാർഗരറ്റ് മേരി അലക്കോക്കിന് യേശു നൽകിയ ദർശനങ്ങളാണ് തിരുഹൃദയ ഭക്തി ലോകം മുഴുവൻ വ്യാപരിക്കുന്നതിന് കാരണമായത്. ഈ തിരുഹൃദയ ഭക്തി ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും പ്രചരിപ്പിക്കണം എന്നത് അലക്കോക്കിന് ദൈവം നൽകിയ നിർദ്ദേശമായിരുന്നു. ഈ തിരുഹൃദയ ഭക്തി ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും ആ സ്നേഹത്തിൽ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുകയും വേണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഭാഗ്യ സ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ ദിലക്സിത് നോസ് എന്ന തന്റെ ചാക്രിക ലേഖനം രചിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പായ്ക്ക് മുൻപും പരിശുദ്ധ പിതാക്കന്മാർ ഈ ഭക്തിയെ ഏറെ പ്രചരിപ്പിക്കുകയും യേശുവിന്റെ മാധുര്യമേറിയ തിരുഹൃദയത്തിന്റെ സൌന്ദര്യം ആസ്വദിക്കുവാൻ ഏവരെയും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ അനന്തമായ സ്നേഹത്തിന്റെ പ്രതീകവും സുതാര്യവുമായ പ്രതിച്ഛായയുമാണ് തിരുഹൃദയം എന്നും യേശുവിന്റെ ഈ സ്നേഹത്തിന് പകരം നൽകുവാൻ അയോഗ്യമെങ്കിലും നമ്മുടെ സ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ലിയോ 13-ാമൻ പാപ്പ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയും തന്റെ ചുരുങ്ങിയ ശുശ്രൂഷ കാലയളവിൽ അനേകം തവണ യേശുവിന്റെ സ്നേഹത്തെ നമ്മുടെ മാനുഷിക ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മെ തന്നെ യേശു ക്രിസ്തുവിന് സമർപ്പിക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് തിരുഹൃദയ ഭക്തിയുടെ ഏറ്റവും മഹത്തായ ഭാവം. അതായത് യേശുവിന്റെ തിരുഹൃദയത്തിന്റെ മാധുര്യം ആസ്വദിക്കുകയും ആ മാധുര്യം നമ്മുടെ ജീവിതങ്ങൾ വഴിയായി മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്തുകൊണ്ട് അവരെയും യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് അടുപ്പിക്കുക. അതിനാൽ ഈ ജൂൺ മാസം ക്രൈസ്തവരെന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രേഷിത പ്രവർത്തനത്തിന്റെ ഒരു കാലഘട്ടം കൂടിയാണ്. യവന സാഹിത്യത്തിൽ ഹൃദയത്തെ സൂചിപ്പിക്കുന്ന വാക്ക് കാർഡിയ എന്നതാണ്. ഇത് മനുഷ്യന്റെ ആന്തരികതയെ എടുത്തു കാണിക്കുന്നു. പ്രശസ്തമായ ഹോമറിന്റെ ഇലിയഡിൽ ചിന്തയും വികാരവും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളാണെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ രൂപപ്പെടുന്ന സ്ഥലം ഹൃദയമാണെന്നും പറഞ്ഞുവെക്കുന്നുണ്ട്. ഇപ്രകാരം മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെയും വികാരങ്ങളുടെയും ഉറവിടമായ ഹൃദയത്തെ യേശുവിന്റെ തിരുഹൃദയത്തോട് അനുരൂപപ്പെടുത്തുകയാണെങ്കിൽ ഈ ലോകം എത്രയോ സുന്ദരമായിത്തീരുമായിരുന്നു. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സുമടുത്തു പോകുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ലളിതമായ കാര്യങ്ങൾക്ക് പോലും ജീവിതം അവസാനിപ്പിക്കുന്ന ജനത നമുക്കൊരു തീരാവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയതയിൽ വഴികാട്ടേണ്ടവർ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് വശംവദരാകുമ്പോൾ ഇന്ന് യേശുവിന്റെ തിരുഹൃദയ ശക്തിയുടെ മഹാത്മ്യം തിരിച്ചറിയേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമാണ്. യേശുവിന്റെ തിരുഹൃദയത്തിൽ നിന്നും നമുക്കായി നൽകുന്ന വചനങ്ങളെ ജീവിതത്തിൽ ശ്രവിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും നാം തയ്യാറാവണമെന്ന് ഈ തിരുഹൃദയ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എമ്മാവൂസിലേക്ക് യാത്രയായ ശിഷ്യന്മാരുടെ അനുഭവം നമുക്ക് ഇത്തരുണത്തിൽ ഒരു വലിയ മാതൃകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? യേശുവിന്റെ വാക്കുകൾ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ പകർന്ന ആത്മാവിന്റെ അഗ്നി ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് എടുത്തു കാണിക്കുന്നത്. യേശുവിന്റെ ഹൃദയവും ശിഷ്യന്മാരുടെ ഹൃദയവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ഇത് ആത്മാർത്ഥതയുടെ കൂടിച്ചേരലാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ രഹസ്യമായി കിടക്കുന്ന സംശയങ്ങൾക്ക് ആധികാരികതയുടെയും യാഥാർത്ഥ്യത്തിന്റെയും ശക്തി പകർന്നുകൊണ്ട് വ്യക്തിപരമായി മറുപടി നൽകുന്ന യേശുവിന്റെ തിരുഹൃദയം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് ഹൃദയത്തെപ്പറ്റി പറയുന്നത്: നിന്റെ ഹൃദയം എന്നോടൊപ്പം ഇല്ലാത്തപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയുവാൻ കഴിയും? അതിനാൽ പരസ്പരമുള്ള ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നത് സ്നേഹത്തിന്റെ ഉറവിടമായ ഹൃദയമാണ്. അതുകൊണ്ടാണ് മാധുര്യമേറിയ യേശുവിന്റെ തിരുഹൃദയമേ എന്ന് പ്രാർത്ഥനയിൽ നാം ഏറെ തവണ ഉരുവിടുന്നത്. ഇപ്രകാരം യേശുവിന്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങളെ അനുരൂപമാക്കിയാൽ മാത്രമേ അവനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വർഷം തിരുഹൃദയ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത അത് ജൂബിലി വർഷത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നതാണ്. 2025 ജൂബിലി വർഷത്തിൽ യേശുവിനെക്കുറിച്ചുള്ള സജീവവും ഹൃദയാത്മകവുമായ സ്മരണയാണ് പ്രത്യാശയിലേക്കുള്ള തീർത്ഥാടനത്തിൽ നമ്മെ സഹായിക്കുന്നത്. പരിശുദ്ധയമ്മ, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം നൽകിക്കൊണ്ടും യേശുവിന്റെ തിരുഹൃദയത്തിൽ ഇടം നേടിക്കൊണ്ടും ക്രിസ്തുവിന്റെ സ്മരണയിൽ ജീവിക്കുന്നതിന് ഈ വർഷത്തെ തിരുഹൃദയ മാസം നമ്മെ പ്രചോദിപ്പിക്കണം. ഉപഭോഗ സംസ്കാരവും ഉപരിപ്ലവമായ ബന്ധങ്ങളും ഇന്ന് മനുഷ്യജീവിതത്തെ ശൂന്യതയിലേക്ക് നയിക്കുമ്പോൾ ഹൃദയത്തിന്റെ പ്രാധാന്യം വീണ്ടെടുക്കുന്നതിന് ഈ തിരുഹൃദയ മാസം നമ്മെ സഹായിക്കണം. സാമ്പത്തികമായ ബന്ധങ്ങൾക്കും അപ്പുറം സാമൂഹികമായ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികളും അനീതികളും മനുഷ്യജീവിതത്തെ കമ്പോളവൽക്കരിക്കുന്ന അവസ്ഥകളെ ഒഴിവാക്കുന്നതിനും ഈ മാസം നമ്മെ പ്രചോദിപ്പിക്കണം. തന്റെ ഹൃദയം നമ്മുടെ പാദത്തോളം താഴ്ത്തിക്കൊണ്ട് നമ്മുടെ കുറവുകളെ കഴുകിത്തുടച്ച യേശുവിന്റെ പെസഹ മാതൃക ഈ മാസം നമ്മുടെ ജീവിതം വഴിയായി മറ്റുള്ളവർ നുകരുന്നതിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. ഉയരങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉയർത്തി മാത്രം ദൈവത്തെ നോക്കുവാൻ ശീലിച്ച മനുഷ്യനെ പാദത്തിങ്കൽ കാലുകൾ കഴുകിക്കൊണ്ട് ചുംബിക്കുവാനിരിക്കുന്ന സ്നേഹം, ആരാണ് വലിയവൻ എന്ന് നിരന്തരം തർക്കിക്കുന്ന ശിഷ്യന്മാർക്ക് യജമാനന്റെ മേലങ്കിയേക്കാൾ ഒരു കച്ചമുണ്ടും കുറച്ചു വെള്ളവും തൂവാലയും കൊണ്ട് എളിമയുടെ പ്രവൃത്തികൾ മൂലമായി ഗുരുവിന്റെ മറുപടി നൽകുന്നു. അധികാരത്തിന്റെ അംഗവസ്ത്രങ്ങൾ ഊരിക്കൊണ്ട് അടിമയുടെ അരക്കച്ച ധരിക്കുന്ന ഈശോ നമ്മോട് പറയുന്നു, അപരന്റെ പാദത്തോളം താഴ്ത്തണം നിന്റെ ഹൃദയം. യേശുവിന്റെ തിരുഹൃദയത്തിന്റെ പ്രത്യേകത ഇതല്ലാതെ മറ്റൊന്നല്ല. മുറിയപ്പെടുമ്പോഴും മനുഷ്യനെ ചേർത്തുപിടിക്കുന്ന അനന്തമായ സ്നേഹം, സങ്കീർത്തകനോട് ചേർന്ന് ജീവിതത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റെന്താണ് നമുക്ക് സാധിക്കുക? കർത്താവേ, അങ്ങ് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. യേശുവിന്റെ മാധുര്യമേറിയ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ജൂൺ മാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ യേശുവിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കാം. ഈ ഐക്യത്തിൽ സഹോദരങ്ങളോടുള്ള നമ്മുടെ ഊഷ്മളമായ ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാം. ഇപ്രകാരം സ്വർഗം സന്തോഷിക്കുകയും ഭൂമിയിൽ സമാധാനം പുലരുകയും ചെയ്യുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം. യേശുവിന്റെ തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ജൂൺ മാസത്തിൽ യേശുവിന്റെ തിരുഹൃദയ ഭക്തിയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഫാദർ ജിനു ജേക്കബ് പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. എഡ്വിൻ കരിക്കമ്പള്ളിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ബിജു മാങ്കോട്.
സ്നേഹനാഥ നിന്റെ മകനായി കൂടെയാകാം കൊതിയായി സ്നേഹനാഥ നിന്റെ മകനായി കൂടെയാകാം കൊതിയായി നിന്റെ സ്നേഹം അനുഭവിക്കാൻ തിരുവോസ്തി നീ കൂടെ വേണം നീല്ലെങ്കിൽ ഞാനൊന്നുമല്ല നീയല്ലാതെ എനിക്കാരുമില്ല നീല്ലെങ്കിൽ ഞാനൊന്നുമല്ല നീയല്ലാതെ എനിക്കാരുമില്ല ഒന്നു കാണാൻ കൊതിയായി യേശുവേ തിരുവോസ്തി.
ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.